ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 19-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി 1 ശമൂവേലിന്റെ പുസ്തകം 27, 28, 29 എന്നീ അധ്യായങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 27-ാം അധ്യായം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്തരുടെ ദേശത്തേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ടു. താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ ആഖീഷിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവും നാബേലിന്റെ ഭാര്യയായിരുന്ന അബിഗെയിൽ എന്ന 2 ഭാര്യമാരുമായി ദാവീദും കുടുംബസഹിതം അവന്റെ എല്ലാ ആളുകളും ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയെന്ന് ശൗലിനെ അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. ദാവീദ് ആഖീഷിനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നാട്ടുപുറത്ത് ഒരു ഊരിൽ എനിക്ക് ഒരു സ്ഥലം കൽപ്പിച്ചു തരിവിക്കണം. അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ആഖീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സിക്ലാഗ് ഇന്ന് വരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവുമായിരുന്നു. ദാവീദും അവന്റെ ആളുകളും ഗെശൂര്യരെയും ഗസ്രിയരെയും അമാലേക്കരെയും ചെന്ന് ആക്രമിച്ചു. ഇവർ ഷൂർ വരെയും മിസ്രയീം ദേശം വരെയുള്ള നാട്ടിലെ പൂർവ്വനിവാസികളായിരുന്നു. എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വെച്ചേച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ട് അവൻ ആഖീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു പോയി ആക്രമിച്ചത് എന്ന് ആഖീഷ് ചോദിച്ചതിന്, യഹൂദയ്ക്ക് തെക്കും യെരഹേമിലർക്ക് തെക്കും കേനിയർക്ക് തെക്കും എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് ഇങ്ങനെയൊക്കെയും ചെയ്ത് അവൻ ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലമൊക്കെയും അവന്റെ പതിവ് ഇതായിരുന്നു എന്ന് അവർ നമ്മെക്കുറിച്ച് പറയരുത് എന്ന് വെച്ച് ഗത്തിൽ വിവരം അറിയിപ്പാൻ തക്കവണ്ണം ദാവീദ് പുരുഷനെയാകട്ടെ സ്ത്രീയെ ആകട്ടെ ജീവനോടെ വെച്ചേച്ചില്ല. ദാവീദ് സ്വന്തം ജനമായ ഇസ്രായേലിന് തന്നെത്താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ എന്നും എന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞ് ആഖീഷ് അവനിൽ വിശ്വാസം വെച്ചു. 28-ാം അധ്യായം. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ആഖീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരേണമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാലേ ദാവീദ് ആഖീഷിനോട്, അടിയൻ എന്തു ചെയ്യുമെന്ന് നീ കണ്ടറിയും എന്ന് പറഞ്ഞു. ആഖീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എന്റെ മേൽക്കാവലാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ മരിച്ചു പോയിരുന്നു. ഇസ്രായേൽ എല്ലാം അവനെക്കുറിച്ച് വിലപിച്ച് അവന്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്നും നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്തർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൗൽ ഫെലിസ്തരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാറെ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുളിയില്ല. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തി അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഏൻദോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവനെ കണിവെക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ, ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരേണ്ടുവെന്ന് സ്ത്രീ ചോദിച്ചതിന്, ശമുവേലിനെ വരുത്തി തരയണം എന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ച് ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോടെ, അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിനെ അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമുവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ശമുവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്താണെന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമുവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിനെ എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്തരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെയാകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫെലിസ്തരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണ് ശമുവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടുപോയി. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവരൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്നു. അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ടവനോടെ, അടിയൻ നിന്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാനൊരു കഷ്ണം അപ്പം നിന്റെ മുമ്പിൽ വെക്കട്ടെ, നീ തിന്നേണം, എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകും എന്ന് പറഞ്ഞു. അതിന് അവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവന്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവുണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്തു കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിന്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു. അവർ തിന്ന് എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. 29-ാം അധ്യായം. എന്നാൽ ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിലും ഇസ്രായേലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 100-100 ആയിരം ആയിരമായും കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ലാഹീഷിനോടുകൂടെ കടന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിനെന്ന് ചോദിച്ചപ്പോൾ ആഹീഷ് ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രായേൽ രാജാവായ ശൗലിന്റെ കൃത്യനായിരുന്ന ദാവീദ് അല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചത് മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കാം. അവൻ നമ്മോട് കൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനെ പ്രസാദിപ്പിക്കുന്നത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. എന്നാറെ ആഹീഷ് ദാവീദിനെ വിളിച്ചവനോട്, യഹോവയാണ, നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടിയുള്ള നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതുമാകുന്നു. നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആഹീഷിനോട്, എന്നാൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ യജമാനനായ രാജാവിന്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതുകൂടാതെ വണ്ണം നിന്നോടുകൂടെ ഇരുന്ന നാൾ മുതൽ ഇന്ന് വരെ നീ അടിയനിൽ എന്ത് കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആഖീഷ് ദാവീദിനോട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനന്റെ ഭൃത്യന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റുകൊള്ളുക. അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പോയിക്കൊള്ളീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫെലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി.
ലൂക്കോസ് 17:1-19 വാക്യങ്ങൾ. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതേ, ഉയർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക. ദിവസത്തിൽ 7 നിന്നോട് പിഴയ്ക്കുകയും 7 നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവി. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തോന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു യെരുശലേമിലേക്കുള്ള തൻ്റെ യാത്രയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുകയും ആ സമയം 10 കുഷ്ഠരോഗികൾ തനിക്ക് എതിർപ്പെട്ട് വരികയും ചെയ്യുന്നതായി നാം കാണുന്നു. ഇവിടെ 9 യഹൂദന്മാരായ കുഷ്ഠരോഗികളും ഒരു ശമര്യക്കാരനായ അന്യജാതിക്കാരനായ ഒരു കുഷ്ഠരോഗിയും ഒരുമിച്ച് യേശുവിൻ്റെ അരികിൽ വരുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ അവർ ഉറക്കം നിലവിളിക്കുന്നു, യേശുവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അവർ പറയുന്നു. ആ സമയം യേശു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് പറഞ്ഞു. അവർ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവർ സൗഖ്യം പ്രാപിച്ചതായി നാം ഇവിടെ വായിക്കുന്നു. കുഷ്ഠരോഗികൾ മനുഷ്യവർഗത്തിൻ്റെ പാപികളെ പ്രതിനിധാനം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സമൂഹത്തിൽ നിന്ന് വളരെ തള്ളപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളാണ് കുഷ്ഠരോഗികൾ. അവരെ ആരും സാധാരണ അടുപ്പിക്കാറില്ല, ഭവനങ്ങളിൽ കയറ്റാറില്ല, അവരെ വേറെ സ്ഥലങ്ങളിലാണ് താമസിപ്പിക്കുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലും കർത്താവ് കുഷ്ഠരോഗികളെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവരെ തൊട്ടു സൗഖ്യമാക്കുന്നതായി കാണുന്നു. എന്നാൽ ഇവിടെ കർത്താവ് അവരെ തൊട്ടു സൗഖ്യമാക്കുന്നില്ലെങ്കിലും അവരോട് പറയുന്നു, നിങ്ങൾ പോയി നിങ്ങൾ പുരോഹിതന്മാരെ കാണിക്കുവീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ യേശുവിൽ വിശ്വസിക്കുന്നുവോ കർത്താവ് പറയുന്ന കാര്യത്തിൽ അനുസരിക്കുന്നുവോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അവർ യേശുവിനെ പൂർണ്ണമായി അനുസരിച്ചു, അവരുടെ കർത്താവിൻ്റെ വാക്ക് കൈക്കൊണ്ടു, അവർ തിരിച്ചു പോയ വഴിയിൽ വെച്ച് തന്നെ അവർ സൗഖ്യം പ്രാപിച്ചതായി നാം കാണുന്നു. എന്നാൽ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഒരുത്തൻ മാത്രം തിരിച്ചു വന്ന് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതായി നാം കാണുന്നു. അതൊരു ശമര്യക്കാരൻ മാത്രമാണ്. ആ സമയമാണ് കർത്താവ് ചോദിക്കുന്നത്, മറ്റ് 9 പേർ എവിടെ? 10 പേരല്ലായിരുന്നോ നിങ്ങൾ? ഈ അന്യജാതിക്കാരനായ അല്ലാതെ മറ്റൊരുത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്ന് യേശു പറയുന്നു. ഇന്നത്തെ ഒരു ചിത്രമാണ് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൽ കൂടെയുള്ള അനുഗ്രഹങ്ങളും നന്മകളും അനവധി ആളുകൾ പ്രാപിക്കുന്നുവെങ്കിലും കർത്താവിന് വേണ്ട അത്ര മഹത്വം കൊടുക്കുന്നവരാണോ നമ്മളെന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നാം എത്രയധികം നന്മകൾ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ നാം അവന് എന്താണ് പ്രത്യുപകാരമായി ചെയ്യുന്നത്? ദൈവത്തിന് മഹത്വം കൊടുക്കല്ലാതെ വേറൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നന്ദി പറയുക എന്ന് പലപ്പോഴും പലർക്കും വൈമനസ്യമുള്ള ഒരു കാര്യമാണ്. ആരാധനയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നന്ദിയോടെ സ്തുതിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നന്ദിയുള്ള ഒരു ഹൃദയമാണ്. ജീവിതത്തിൽ അനേക നന്മകൾ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നാം ലഭിക്കുമ്പോഴും നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ, താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പാട്ടുകാരൻ പാടുന്ന പോലെ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും, എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ എന്നതായിരിക്കട്ടെ നമ്മളുടെ ആരാധന, നമ്മുടെ സമർപ്പണവും.